നിങ്ങൾ അറിയുകയിൽ മുഹമ്മദ്
പറയുന്നില്ലേ, മുപ്പർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഏലമൂയാ ഉമ്മത്ത് സയ്യിദിന മുഹമ്മദ് സാഹിബ് ഉറക്കം. പിന്നെ അലിമ യാലം ഏലം ഏലമൂ ഏലമൂ നിങ്ങൾ അറിയുവീൻ അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ശദീദുൽ ഇഖാബ് കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനാണ്. അനന്തരഫലം എന്നുള്ളതാണ് ആഖിബത്ത്. ഉലില്ലാഹിൽ ആഖിബത്തുൽ ഉമൂർ. അഖബു അഖബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മടമ്പും കാലും. മടമ്പും കാലും എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. വരാം പിന്നിലുള്ള ഒരു കാര്യം വരുന്നത്, പിന്നാലെ വരുന്നത് എന്നാണ്. പിന്നീട് വരുന്നത് അല്ലെങ്കിൽ അന്തിമ ഫലം. ഒലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ മടക്കം അല്ലെങ്കിൽ അവസാനം. കാര്യങ്ങളെല്ലാം അതിന്റെ അവസാനം കൊണ്ടാണ്. അപ്പൊ ഇവിടെ പിന്നീട് വരുന്ന കാര്യം അനന്തരഫലം. അപ്പൊ അതിന്റെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ ശിക്ഷയാണ്. അപ്പൊ അവിടെയാണത് ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനാണ്. വന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഗഫൂറും ഏറെ പൊറുക്കുന്നവനും റഹീമും കരുണാനിധിയുമാണ്. മാ അല റസൂലി, മാ എന്ന് പറഞ്ഞ അവിടെ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. റസൂലിന്റെ മേൽ ഇല്ല എന്ന് പറഞ്ഞാൽ റസൂലിന്റെ മേൽ ബാധ്യതയില്ല. ഇല്ലൽ ബലാഗ്, പ്രബോധനം എത്തിക്കുക എന്നുള്ളതല്ലാതെ റസൂലിന്റെ മേൽ വേറെ യാതൊരു ബാധ്യമില്ല, ബാധ്യതയും ഇല്ല. ബലഗ ബലഗ, അവൻ എത്തി എന്നുള്ളതാണ്. യബ്ലൂ, അവൻ എത്തും. ബാലഗ് എത്തുന്നവൻ. മബ്ലഗ് എത്തുന്ന സ്ഥലം എന്നുള്ള അർത്ഥം. പക്ഷെ മബ്ലഗ് എന്ന് പറഞ്ഞ ഒരു സംഖ്യക്കും പറയും. മബ്ലഗ് നമ്മൾ ഈ നിക്കാഹിലൊക്കെ പറയുന്നില്ലേ, മബ്ലഗു മുബാലക എന്ന് പറഞ്ഞാൽ പിന്നെ അതിരുകവിയ എന്നുള്ളതാണ് മുബാലക. നമ്മൾ ഈ നോമ്പിന്റെ ഇത് പഠിക്കുമ്പോൾ വായിലും മൂക്കിലും വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ കരകയറ്റുകയും ചെയ്യുമ്പോൾ അതിൽ മുബാലക പാടില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അധികമായിട്ട് ചെയ്യരുത് എന്നുള്ളത്. മാ അല റസൂലി ഇല്ലൽ ബലാ, പ്രബോധനം എത്തിക്കുക അല്ലെങ്കിൽ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് തബ്ലീഗ്. തബ്ലീഗ് ഒന്നാമു ആരുമോ അള്ളാഹു അറിയുന്നു. മാ തുബുതൂന, നിങ്ങൾ മറച്ചു വെക്കുന്നത്. അതായത് മാ ഇബദാ യബുദൂന, ഇബദാ ഫാ ദാൽ യാ അതിന്റെ മാദി അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ്. ബദാ പ്രത്യക്ഷമാവുക, യബുദു പ്രത്യക്ഷമാവുക വെളിവാവുക എന്നൊക്കെ പറയും. മാ തുബുദൂന, നിങ്ങൾ മറച്ചു വെക്കുന്നത് അല്ല, നിങ്ങൾ വെളിവാക്കുന്നത് പരസ്യമാക്കുന്നത്. വമാ തഖ്തുമൂൻ, നിങ്ങൾ ഒളിച്ചു വെക്കുന്നത്. കുൽ, നബിയെ തങ്ങൾ പറയുക. ലാ യസ്തവി, സമമാവുക. ഇസ്തവ ഇസ്തവ എന്ന് പറഞ്ഞാൽ സമമാകുക. സുമ്മസ്തവാല അർഷി, പിന്നീട് ആ അർഷിന്റെ മേൽ സിംഹാസനത്തിൽ ഇരുന്നു. അവിടെ അങ്ങനെയുള്ള ഒരു അർത്ഥവും ഉണ്ട്. ഇവിടെ ഇസ്തവ എന്ന് പറഞ്ഞാൽ സമമാവുകയില്ല. സവാഉൽ മസ്സി വൽ മൽമൂസ്, സവാഉൽ മസ്സി വൽ മൽമൂസ്, തൊട്ടവനും തൊടപ്പെട്ടവനും സമമാകുന്നു. സവാഉൽ നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ, എവിടെയാണ് സവാഉൻ വരുന്നത്? സവാഉൻ അലൈഹിം ആന്തർത്തവും അംലം തുന്തിറും ലായൂമിനും. പിന്നെ യാസീനിൽ വരുന്നില്ലേ, എന്താണ് ഇതന്നെ, മറ്റേത് മറ്റേ ബക്കറയിലാണ്. അപ്പം ലായസ്തവി മായസ്തവി, ഇവരിപ്പോ എന്തെങ്കിലും പിന്നെ ഒമാനികളൊക്കെ ഈ സംസാരിക്കുമ്പോ മായസ്തവി എന്ന് പറഞ്ഞാൽ പറ്റൂല, പറ്റൂല, ശരിയാവൂല എന്നുള്ള അർത്ഥത്തില്, ആ അത് നടക്കൂല. മായസ്തവി ലായസ്തവി അസ്ഹാബുൽ നാരി വഅസ്ഹാബുൽ ജന്ന. പിന്നെ പിന്നെ ഇത് ഫവില്ലത്തിഹിയ അഹ്സൻ ലായസ്തവി. പറയുക ലായസ്തവി സമമാവുകയില്ല. അൽ ഖബീസു ചീത്ത, വത്തയ്യിബു നല്ലതും. വലൗ അഅജബക, വലൗ അഅജബക നിന്നെ അത്ഭുതപ്പെടുത്തിയും. അജബ അജബ എന്ന് പറഞ്ഞാൽ അവൻ ആശ്ചര്യപ്പെട്ടു, അവൻ ആശ്ചര്യപ്പെട്ടു എന്നുള്ളത്. യാ അജബ, യാ അജബ എന്റെ ആശ്ചര്യമേ എന്നുള്ളതാണ്. യാ അജബ എന്റെ ആശ്ചര്യം. അജീബ് ഹദ അത്ഭുതമാണ്, സ്ട്രേഞ്ച് എന്നുള്ള അർത്ഥത്തിൽ അജീബ്, അജീബ്. അപ്പം ഇവിടെ വലവ് അജബ എന്ന് പറഞ്ഞ ആശ്ചര്യപ്പെട്ടു, അവൻ ആശ്ചര്യപ്പെട്ടു. അജബ എന്ന് പറഞ്ഞാലോ ആശ്ചര്യപ്പെടുത്തുക. വലവ് അജബക നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും എന്ത്, കസിറത്ത്, കസിറത്ത് എന്ന് പറഞ്ഞ ധാരാളം എന്നല്ല, ആധിക്യം, ധാരാളിമാണ് അങ്ങനെ ഉണ്ടോ, ഉണ്ടോ എനിക്കറിയില്ല. ആധിക്യം എന്നുള്ളതാണ് കസിറത്തുൽ ഖബീസി, തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ മദ്യപാനം, അതിപ്പോ എല്ലാവരും കുടിക്കുന്നത്, അത് ആധിക്യമാണ്. അതിൻ്റെ ലോട്ടറി എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും ചെയ്യാം. വണ്ടി അതെ, ഇതെല്ലാം തന്നെ. ഇവിടെ പരിചയം പറ്റി പറഞ്ഞത് അല്ല, അതല്ല, അതെ. അതിലിപ്പോ ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ബാധകമായിട്ട് വരുന്നത് പലിശയാണ്. അത് സർവവ്യാപിയാണ്. കാരണം രണ്ട് കാര്യമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, ഒരു കാലം വരാനിരിക്കുന്നു പലിശയുടെ പൊടി പുരളാത്ത ഒരു നാണയം ഈ ലോകത്തില്ലാത്ത ഒരവസ്ഥ വരുന്നു. പലിശയുടെ പൊടി പുരളാത്ത, അന്ന് ഈ ബാങ്കിങ് സമ്പ്രദായം ഒന്നുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ബാങ്ക് വഴി വരാത്ത ഒരു പൈസ ഇല്ല ഇന്ന് ലോകത്ത്, അതാണ് എന്റെ ഇത് പറഞ്ഞത്. നമുക്ക് നിവൃത്തിയില്ല, അങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വണ്ടി ഓട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതില് നമ്മളെ ലായുക്കല്ലിഫുള്ളാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അപ്പൊ ഒരാള് ഞാനത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇൻഷുറൻസ് എടുക്കൂല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വണ്ടി ഓട്ടാൻ പറ്റില്ല. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഏഹ്, പിന്നെന്താ നിങ്ങൾ അല്ല, അത് പലിശയായിട്ടൊന്ന് കൂടിക്കലരുന്നുണ്ട്. അതെ അതെ, തന്നെ പറഞ്ഞു. മുമ്പൊക്കെ നമുക്ക് സാലറി കയ്യിൽ കാശ് തരുമായിരുന്നു. അപ്പൊ ഒരാളുടെ കാശ് വേറെ ആരോ പോയി വാങ്ങി ഒരു ദിവസം. അപ്പൊ പിന്നീട് അവർ പറഞ്ഞു എല്ലാവരും ബാങ്കിൽ അക്കൗണ്ട് തുറന്നു. അപ്പൊ വളരെ ദീനിയായ ഒരു ബലൂഷ് ഒരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ് ഞാൻ പറ്റൂല എനിക്ക് ബാങ്കിൽ ഇതാവും, നീ ജോലി ഒഴിവാക്കി അത്രയും നിർത്തി വിടും. അപ്പൊ അവൻ വേദനയോട് കൂടി പറഞ്ഞു, എന്ത്, നമ്മുടെ മഹാഷ് ഒരു ദിവസം റിബയിൽ മുക്കിയിട്ട് ഇങ്ങനെ തരുന്നു. നമ്മളെ മഹാഷ് ഒരു ദിവസം റിബയിൽ മുക്കിയിട്ട് ഇങ്ങോട്ട് തരുന്നു. വളരെ നല്ല പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ 26-ാം തീയതി ബാങ്കിലേക്ക് പോവും, അത് അവിടെ ഒരു ദിവസം കിടക്കും, എന്നിട്ട് 27-ാം തീയതി ഇവൻ അത് കംപ്ലീറ്റ് ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ആ പറഞ്ഞ പ്രയോഗമുണ്ടല്ലോ, നമ്മളെ മഹാഷ് ആ ജീവിതത്തിന്റെ ഒരു ഇതാണ് മഹാഷ് സാലറി എന്ന് പറയുന്നത്, അത് റിബ പലിശയിൽ മുക്കിയിട്ടാണ് തരുന്നത്. അതന്നെയാണ് ഇർഷദല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്ത്, പലിശയുടെ പൊടി പുരളാത്ത ഒരു കോയിനും ഒരു നാണയം ഈ ലോകത്ത് ഇല്ലാത്ത ഒരവസ്ഥ വരാനിരിക്കുന്നു എന്ന്
പറഞ്ഞു.
ഇല്ല ഉസ്, അല്ല, പക്ഷെ അവിടെ ഈ ഇസ്തഫ്തി നഫ്സക്ക ഒരു ചെറിയ വണ്ടി മതിയാകുന്ന സ്ഥലത്ത്, ആ ചിലപ്പോ ആ ചെറിയ വണ്ടി വാങ്ങാനുള്ള കാശി അയാളടുത്തുണ്ട്, പക്ഷെ മൂപ്പർക്ക് വലിയൊരു വണ്ടി വേണം. അവിടെയൊന്നും ആ ഇത് അവിടെയാണ് വരുന്നത്, നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കാം, ഞാൻ ഈ പലിശക്ക് ഇതിന് പോന്നു, ഇതെനിക്ക് ആവശ്യമാണോ? അത് മനസ്സൊരു ഉത്തരം തരും. അപ്പൊ അവിടെ ആവുമ്പോഴാണ് ഫമനിർ തുറ ഗൈറ മഹ്മസത്തിൻ പോല മുത്തജാനിഫിൽ ഈസ്മിൻ, അതിന് അവിടെ അല്യോമ അക്മൽത്തുലക്കും ദീനക്കുമ്പോ അത്മംത്തു അലൈക്കും നിയമത്തി ഒറീത്തുലക്കും ഇസ്ലാമ ദീന എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഒന്നാ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നു, ഇത് ഇന്നത്തെ ദിവസം ഈ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, കംപ്ലീറ്റ് എല്ലാം വന്നു. എന്നിട്ട് ഉടനെ ആ ഒരു മറ്റേ ഒരു ആയത്തിന്റെ കഷ്ണം, മറ്റേ കഷ്ണത്തിൽ പറയുന്നത് ആരെങ്കിലും പട്ടിണി കൊണ്ട് അല്ലെങ്കിൽ തെറ്റിലേക്ക് ചായാത്ത, അവിടെ മനിൽത്തുറ എന്ന വാക്കാണ്, നിർബന്ധിതാവസ്ഥയിൽ ഒന്നുകിൽ പട്ടിണി അല്ലെങ്കിൽ വേറെ നിർബന്ധിതാവസ്ഥ, അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് അവിടെ വളരെ നിർബന്ധിത അവസ്ഥയായിരിക്കണം, മറ്റൊന്ന് തെറ്റിലേക്ക് ചായാനുള്ള ഒരു ചാൻസ് മനസ്സിൽ അങ്ങനത്തെ ഒരു നിയത്തെ നമ്മളെ പാടില്ല, കിട്ടിയ ചാൻസാണ് ഉപയോഗിക്കാനുള്ളത് ആവശ്യത്തിന് മാത്രം. അപ്പൊ അവിടെ നമ്മളെ സ്വന്തം മനസ്സാക്ഷിയാണ് അതിൽ തീരുമാനിക്കേണ്ടത്. ഒരു ചെറിയ കാറ് കൊണ്ട് നടക്കുന്ന സംഭവം, വലിയ കാറ് വാങ്ങണം അതിന് ബാങ്കിലേക്ക് പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന ഒക്കെ തെറ്റന്നെയാണ്. അപ്പം ഇതൊരു നല്ലൊരു ആയത്താണ് കേട്ടോ, വേറൊരു ആയത്തിലൊക്കെ തോന്നുന്നു, നന്മയുടെ ആധിക്യം നന്മ തിന്മ തിന്മയുടെ ആധിക്യം തിന്മ നന്മയാണെന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ആ വായന്റെ ആയത്ത് ഓർമ്മുന്നില്ല, അങ്ങനെ ഒരു അർത്ഥം വരുന്ന വേറൊരു ആയത്തുണ്ട്. അപ്പൊ തിന്മയുടെ ആധിക്യം എല്ലാ ചുറ്റുപാടും മുഴുവനും അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് പോകരുത്, നമ്മൾ കഴിയുന്നതും അത് പൊഴിച്ചു നിൽക്കണം എന്നുള്ളത്. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നതിന്റെ അർത്ഥം, ഫത്തഖുല്ലാഹ് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, യാ ഉലിൽ അൽബാബ്, അല്ലയോ ബുദ്ധിമാന്മാരെ, ലാലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കും, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തസ്അലു, നിങ്ങൾ ചോദിക്കരുത്, അതെങ്ങനെയാ വന്നത്, ലാ തസ്അലു, ലാ തസ്അൽ, ലാ തസ്അലു, അതിന്റെ ഇതെങ്ങനെയാണ് കർത്താവ് സബ്ജക്ട് സായിൽ, അതിന്റെ ഓബ്ജക്ട് മസ്ഊല്, ചോദിക്കപ്പെട്ടു, അതായത് ഉത്തരവാദപ്പെട്ട, കുല്ലുക്കും റായിൻ കുല്ലുക്കുൻ മസ്ഊല്, അതാണ് ഇവർ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയാൽ മസൂൽ മാഫി മാഫി മസൂൽ എന്ന് പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ആൾ, അതിൻ്റെ മേലെ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അയാളുടെ അടുത്താണ് ചോദ്യം വരിക, അങ്ങനെയുള്ള ആളപ്പാണ് ഉത്തരവാദപ്പെട്ട ആൾ, അയാൾ ഇവിടെ ഇല്ല എന്നാണ് ഈ പറയുന്നത്. ലാ തസ്അലു, നിങ്ങളെ ചോദിക്കരുത്. അൻ അഷിയാ ഷൈഇ, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം. ഇസാ അറാദ ഷൈഇ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അതിന്റെ ബഹുവചനമാണ് എന്ത്? അഷിയ. ലാ തസ്അലു അൻ അഷിയാ, ചില കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചോദിക്കരുത്. ഇൻ തുബ്ദ ലക്കും, ഇൻ തുബ്ദ ലക്കും ബദായബുദു, അത് നിങ്ങൾക്ക് വെളിവാക്കി തന്നാൽ, തസൂഉക്കും സാഅയസീഉ, നിങ്ങൾക്കത് വിഷമം ഉണ്ടാക്കും, ചീത്തയാവും എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. അതെങ്ങനെയാ വന്നത്? ആ തസ്അരു എന്നുള്ളത് എവിടെയാണ് അത് വന്നത്? അതെ, നമ്മളെ ഗ്രാമറിൽ എങ്ങനെയാ വരുന്നത്? തസ്അരുന, അവിടെ തസ്അരു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് വന്നുകൊണ്ട് ആ നൂരങ്ങ് തട്ടിപ്പോയി. ഇൻ തസ്അരു, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അൻ ഹാ, അതിനെ തൊട്ട്, ഏതിനെ തൊട്ട്? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഹീന യുനസ്സലുൽ ഖുർആനു, ഹീന സമയത്ത്, യുനസ്സലുൽ ഖുർആനു, ഖുർആൻ ഇറക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, തുബ്ദലക്കും, നിങ്ങൾക്കത് വെളിവാക്കി തരുമായിരുന്നു, നിങ്ങൾക്കത് വെളിവാക്കി തരുമായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഖുർആൻ അവതരിക്കാത്ത കാലത്ത് ഇങ്ങനെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരോട് ചോദ്യങ്ങൾ വെറുതെ ചോദിച്ചിട്ട്, ഇത് പ്രത്യേകിച്ച് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഹജ്ജ്. ഹജ്ജ് പോലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്തായിസ്, ജനങ്ങൾക്ക് അള്ളാഹുവിന് കിട്ടേണ്ട, അള്ളാഹുവിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരു അവകാശമാണ് അവർ പോയി. അപ്പോൾ ഒരാൾ ചോദിച്ചു, എല്ലാ കൊല്ലവും പോകണം, എല്ലാ കൊല്ലവും പോകണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ പോകണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മേലും നിർബന്ധമാണ്. അപ്പം ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹജ്ജ് അങ്ങോട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മറ്റേ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ പശുവിന്റെ സംഭവം. ഓരോന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ കുടുസായി കഴിഞ്ഞു, അവർ വളരെ ഇതായി. തുബുതലക്കും, നിങ്ങൾക്കത് വെളിവാക്കി തരുമാനിരുന്നു. അതാണ് മറ്റേതിനൊക്കെ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഒരുപാട് യസ്സലൂനക്ക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ മറുപടി അന്ന് കിട്ടുമായിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചോദിക്കാതിരിക്കുക. അഫല്ലാഹു അൻഹ, അഫല്ലാഹു, അള്ളാഹു പൊറുത്തു അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത്. അൻഹ, അതിനെ സംബന്ധിച്ച്, വല്ലാഹു, അള്ളാഹു ഗഫൂറു, പൊറുക്കുന്നവനാണ്, ഹലീമുൻ, സഹനശീലനും ആണ്. ഖദ് സഅലഹ, ഖദ് സഅലഹ, തീർച്ചയായും അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ഖൗമുൻ, ഒരു ജനത, ഖൗമുൻ, ഒരു ജനത ചോദിച്ചിട്ടുണ്ട്. മിൻ കബിലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളതായ ഒരു ജനത ചോദിച്ചിട്ടുണ്ട്. സുമ്മ, പിന്നെ, അസ്ബഹു, അവരായിത്തീർന്നു. അസ്ബഹ, അസ്ബഹ എന്ന് പറഞ്ഞാൽ കാനയുടെ ഒരു സിസ്റ്റർ. കാനയില്ലേ, കാന, ബാത, അസ്ബഹ, അംസ എന്നൊക്കെ പറയുന്ന. അപ്പൊ അസ്ബഹ എന്ന് പറഞ്ഞാൽ ആയിത്തീരു, രാവിലെ ആയിത്തീരുന്നു, രാവിലെ ആയിത്തീരുന്നു എന്നുള്ളതാണ്. ബാത എന്ന് പറഞ്ഞാലോ, രാത്രി ആയിത്തീരുക അല്ലെങ്കിൽ രാത്രി കഴിച്ചുകൂട്ടി. അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അപ്പൊ അതുകൊണ്ടായത് ആ വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്? ബൈത്ത് വരുന്നത്. ബൈത്ത് എന്ന് പറഞ്ഞ പാട്ടല്ല, വീട്, രാത്രി കഴിച്ചു കൂട്ടുന്ന സ്ഥലം. അതങ്ങനെ നമ്മൾ നോക്കിയാൽ എല്ലാം ആ വീട്ടിന്റെ എല്ലാം ആ അർത്ഥം എല്ലാം അതിൽ നിന്ന് വരും. ബാത്ത ബെയ്ത്ത്, വേറെ വീട്ടിന് വേറെ എന്താ ഒരു അർത്ഥമുള്ള വാക്ക്? ദാറ്. ദാറ് എന്ന് പറഞ്ഞാൽ ദുവാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൗണ്ട് ബോട്ട്. ദൗറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി വരുന്നത് എന്നർത്ഥം. അപ്പൊ ദാർ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കളിക്കുന്ന സ്ഥലം, വീട്ടിൽ നിന്നല്ലേ ഇങ്ങനെ ചുറ്റിക്കളിക്കുക, ആ റൂമിൽ പോയി റൂമിൽ വന്ന് ഇങ്ങനെ വന്ന് ചുറ്റിക്കളിക്കുക. പിന്നെ വേറെന്താണ് ഇതിനുള്ളത്? മസ്കന്, സെക്കന്. സെക്കന് എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തി, ഒരു സമാധാനം. കയറി കിടക്കാൻ, തിന്നിട്ടില്ലെങ്കിൽ കുടിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല, കയറി കിടക്കാനൊരു ഇടം ഉണ്ടായാൽ മതി എന്ന് പറയുന്നില്ലേ, അതന്നെയാണത്, ആ ശാന്തി. പിന്നെ മൻസില്, നസല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇറങ്ങുക. അതായത് ഒട്ടകപ്പുറത്തുനിന്ന് വന്നിട്ട് ഇറങ്ങുന്നത് എവിടെയാ? വീട്ടിൽ നിന്നുള്ള അർത്ഥത്തിലാണ് മൻസില്. അതൊക്കെ എല്ലാ മിക്ക അറബി വാക്കുകൾക്കും അതിൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഹൈല്, ഒട്ടകം അല്ല, ഒട്ടകം കുതിര, അതെന്തിനാണ്? കുതിരക്ക് ഹൈല് എന്ന് പറയുന്നത് എന്താ? ഹൈൽ മുഖ്താൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരം, പൊങ്ങച്ചത്തിന്റെ. അപ്പൊ കുതിരക്ക് അതുണ്ടല്ല, മൂപ്പരുടെ നെഞ്ചെല്ലാം ഇതാക്കിയിട്ടൊരു നടത്തം കൊണ്ട് ഹൈലിൽ എന്നുള്ള വാക്ക്. സുമ്മ അസ്ബഹു ബിഹ, അപ്പൊ അസ്ബഹ ആയിത്തീർന്നു, രാവിലെ ആയിത്തീർന്നു എന്നാണ്. അവിടെയാണ് കൈഫ അസ്ബഹ്തും, എങ്ങനെയാണ് ഇന്നത്തെ പ്രഭാതം ഇങ്ങനെ ഇരിക്കുന്നു. സുമ്മ അസ്ബഹു ബിഹ കാഫിരീൻ, ആ ചോദ്യം കൊണ്ട് തന്നെ പിന്നെ അവരെന്തായിത്തീർന്നു. അത് തന്നെ നമ്മൾ സ്വന്തത്തോടും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ്. അള്ളാഹിനെ സംബന്ധിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് സ്വന്തത്തോട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് പിന്നെ എവിടെയെങ്കിലും എത്തിപ്പോകും. നിങ്ങളുടെ വളരെ സിമ്പിളായ വാക്കുകളാണ് ഇതെല്ലാം. അപ്പൊ ഇൻഷാല്ലാ ശരിക്ക് പഠിച്ചിട്ട് വരണം. അടുത്ത വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് ക്ലാസ് ഇല്ല, കാരണം എല്ലാവരും ലീവിന്റെ മൂഡിലൊക്കെ ആയിരിക്കും. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇൻഷാല്ലാ ക്ലാസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് യാസീൻ, കഴിഞ്ഞ ലഹും ഫീ ഹാ ഫാക്കിഹത്തും വലഹും മായദ്ദവും, അത് ഓരോ ആയത്ത് പറഞ്ഞട്ടെ. സലാമും ഖൗലം മിർ റബ്ബിർ റഹീം, സലാം, സലാമുൻ, സലാം, ഖൗലം മിർ റബ്ബിർ റഹീം, കരുണാനിധിയായ രക്ഷിതാവിൽ നിന്നുള്ള ഒരു വചനമായിക്കൊണ്ട് സലാമിന്റെ വാക്ക്.
ലഹും ഫീഹ ഫാക്കിഹത്തും, എല്ലാവർക്കും പഴങ്ങൾ, വലഹും മായദ്ദവും, വലഹും മായദ്ദവും അവർ ഉദ്ദേശിക്കും,
അവർക്ക് ആവശ്യപ്പെടും, ചോദിക്കുന്നു. സഫവും പഠിച്ചിട്ടില്ല, പഠിക്കണേ. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وامتاز اليوم أيها المجرمون. إذ شركي ميز، ميز يميز تمييز وهو مميز. ميز യുമയ്യിസു തമീസ് വഹുവ മുമയ്യിസ് എന്നുള്ള വാക്കാണ്. ഫഅല ബാബിലാണത്. ഫഅല യുഫഇലു തഫഇലു ഫഹുവ മുഫഇൽ. അപ്പൊ മയ്യസ മുമയ്യിസ്, ഈ മുമയ്യിസിനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും മുമയ്യിസിനെ പറ്റിയിട്ട്, മുമയ്യിസ് എന്നുള്ളൊരു വാക്ക് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഓർക്കുന്നില്ല. മരിയലയും മുമയ്യിസ് എവിടെ കിടക്കുന്നപ്പോ? അതെ, അതെവിടെയാണ്? അതെ അതെ, അർത്ഥം മനസ്സിലായി. ഷാഫി മദ്ഹബില് ഉദു ഇല്ലാതെ മുസഹഫ് തൊടാൻ പറ്റുന്നത് മുമയ്യിസായ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി മുസഹഫ് ഉദു ഇല്ലാതെ തുടങ്ങും എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ മുമയ്യിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രായം, അങ്ങനെയുള്ള കുട്ടിയാണ് മുമയ്യ. അതായത് കാരണം ഈ ഇത് മുസഹഫാണ്, ഇത് സൂക്ഷ്മതയോടെ ആദരവോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന ബോധമുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി മുസഹഫ് നിൽക്കാൻ പൊതു ആവശ്യമില്ല എന്ന് പറയുന്നിടത്താണ്. അപ്പൊ ഈ ഇതിൽ നിന്നാണ് ഇതിന്റെ മയ്യസയുടെ ഇഫ്താര ബാബ്. ഇഫ്താര ബാബ് ഇൻതാസ എന്ന് പറഞ്ഞാൽ വേർതിരിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. ഇംതാസ എംതാസു മുംതാസ്. ഇംതാസ എംതാസു മുംതാസ് അതാണ് നമ്മൾ ഈ നിങ്ങളെ പെട്രോൾ പമ്പിൽ പോയാൽ അവിടെ എഴുതി വെച്ചിട്ടില്ലേ, എന്ത് സൂപ്പർ എക്സലന്റ്. അത് ലൈഫ്, ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മളെ ഈ ഇതുണ്ടല്ലോ അപ്രൈസൽ ഫോമൊക്കെ വരുമ്പോ അതിൽ ലൈഫ് വീക്ക്, മക്ബൂല്, മക്ബൂൽ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റബിൾ, പിന്നെ ജയ്യിദ് നല്ലത്, ജയ്യിദ് ജിദ്ദൻ വെരി ഗുഡ്, മുംതാസ് എക്സലന്റ്. ഇവിടെ പെട്രോൾ പമ്പിൽ അതിന്റെ അർത്ഥം എന്താ വരിക? സൂപ്പർ, സൂപ്പർ എന്നുള്ള അർത്ഥത്തിലാണ് മുംതാസ്. മുംതാസ് അതാ എക്സലന്റ്. അപ്പം ഇത് വേർതിരിഞ്ഞ് നിൽക്കുന്നതാണ് എക്സലന്റ് എന്ന് പറയുന്നത്, മറ്റേതിൽ നിന്ന് കടഞ്ഞെടുത്ത് വേർതിരിഞ്ഞ് ഇതുള്ളതാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പം വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ള അർത്ഥം. ഇവിടെ എന്താണ് നമ്മുടെ അർത്ഥം? ഇംതാസ്. ഇംതാസ് എന്ന് പറഞ്ഞാൽ നീ വേർതിരിഞ്ഞ് നിൽക്ക്. ഇംതാസു നിങ്ങൾ വേർതിരിയുക, വംതാസു നിങ്ങൾ വേർതിരിയുകയും ചെയ്യുക. അല്യൗമ ഇന്നേ ദിവസം, അയ്യുഹൽ മുജിരിമൂൻ. മുജിരിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറ്റവാളി. ജരീമ, ജരീമ, ജരീമ എന്താണ്? ക്രൈം. ജരീമ ക്രൈം. നമ്മളെ നന്ദകുമാറിന്റെ ഇതിന്റെ പേരെന്താണ്? ക്രൈം. അതുപോലെ അറബിയിൽ ഒരു മാസിക ഉണ്ട്, അതിന്റെ പേര് ജരീമ, ക്രൈം മാസിക. അപ്പൊ വംതാദുൽ യൗമ അയ്യുഹൽ മുജിരിമൂൻ, അല്ലയോ കുറ്റവാളികളെ നിങ്ങൾ ഇന്ന് മാറി നിൽക്കണം. പരലോകത്ത് മഹ്ശറിൽ കുറ്റവാളികളായ ആളുകളോട് മാറി നിൽക്കാൻ പറയുന്നു. നമ്മളെ മറ്റേ ബോംബെ കസ്റ്റംസിൽ ഡ്യൂട്ടി ആയിട്ട് ഉണ്ടാവുമ്പോൾ മറ്റേ റെഡ് ചാനലുകാരോടൊക്കെ നിങ്ങൾ അവിടെ നിൽക്കും, മറ്റേ ഗ്രീനും മറ്റേ ഇതെല്ലാം പോയിക്കോന്ന് പറയുന്നില്ല. അതുപോലെ അവിടെ മുംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിം, വംതാസു നിങ്ങൾ മാറി നിൽക്കുക, അല്യൗമ ഇന്നത്തെ ദിവസം, അയ്യുഹൽ മുജ്രിമൂൻ അല്ലയോ കുറ്റവാളികളെ, അലം അഹദ് അഹദ് അഹിദ വലക്കത് അഹിദിന ഇല ഇബ്രാഹീമ. അഹിദ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നറിയിപ്പ് നൽകുക, താക്കീത് നൽകുക, അല്ലെങ്കിൽ കരാറും അഹിദ് എന്നുള്ള വാക്ക് പറയും. അപ്പം അഹിദ യഅഹദു യഅഹദു അഹദു, ഞാൻ താക്കീത് നൽകി. ലം അഹദ്, ഞാൻ താക്കീത് നൽകിയിട്ടില്ല. അലം അഹദ്, ഞാൻ താക്കീത് നൽകിയിട്ടില്ലേ. ഇലൈക്കും നിങ്ങളിലേക്ക്, യാ ബനി ആദമ ഏ ആദം സന്തതികളെ, എന്താ താക്കീത് നൽകിയിരിക്കുന്നത്? അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ആരെ ആരാധിക്കരുതെന്ന്? അശ്ശൈത്താന, പിശാചിനെ ആരാധിക്കരുതെന്ന് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയില്ലേ, മുന്നറിയിപ്പ് നൽകിയില്ലേ? എന്താ കാരണം? ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ ശത്രുവാണ്, മുബീൻ വ്യക്തമായ ഒരു ശത്രുവാണ്. അപ്പൊ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളെ, ഇന്നത്തെ ദിവസം നിങ്ങൾ മാറി നിൽക്കണം. അലം അഹദിയിലേക്കും ഞാൻ നിങ്ങളിലേക്ക് മുന്നറിയിപ്പ് നൽകിയില്ലേ. യാ ബനി ആദമ, അല്ലയോ ആദമിന്റെ മക്കളെ, അല്ലാ തഅബുദു ശൈത്താന, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്. ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ മുബീൻ വ്യക്തമായ ശത്രുവാണ് എന്ന്. ഇപ്പൊ പിശാചിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, പിശാചി പറയും രാവിലെ എഴുന്നേൽക്കണ്ട, സുബി നിസ്കരിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതി പിശാചി പറഞ്ഞാൽ. അതുപോലെ അവിടെ മൂടിപ്പൊതച്ച് കിടന്നാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം പിശാചിന് ഇബാദത്ത് ചെയ്തു എന്നാണ്. അല്ലാതെ പിശാചിന് പോയിട്ട് മറ്റേ നിസ്കരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പിശാചിന് ആരാധിച്ചു ഒരാൾ പിന്നെ ഒരു ചീത്ത പണി ചെയ്യാൻ വേണ്ടി അള്ളാഹ്ക്ക് നേർച്ചയാക്കാൻ പറ്റൂലല്ലോ, അപ്പം ഇബ്ലീസിന് നേർച്ചയാക്കി, കാര്യം സാധിക്കുകയും ചെയ്ത്. അപ്പൊ ഇബ്ലീസിനെ കാണാൻ കണ്ടിട്ടണല്ലോ, നേർച്ചയാക്കിട്ട് നേർച്ച വിടണ്ടപ്പാ, ഇബ്ലീസിനെ കാണുന്നില്ല. അപ്പൊ ഒരാളോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരാൾ കാര്യം നേർച്ചയാക്കിനെ അത് കാര്യം സാധിക്കുകയും ചെയ്തിനപ്പൊ നേർച്ച വിടണം അതിനർത്ഥം. അപ്പൊ നമ്മളെ നാട്ടിൽ ഒരു വലിയൊരു കുന്നുണ്ട്, ആ കുന്നിറങ്ങുന്നടുത്തൊരു പള്ളിയുണ്ട്. പറഞ്ഞ് നമ്മളൊരു 5:30 ആ പള്ളിയിലെ മുമ്പിൽ നിൽക്കുക. അപ്പൊ രണ്ടാൾ മേലെ നിന്ന് വരും. അപ്പൊ പള്ളിയിൽ ഈ 6 എന്ന് പറഞ്ഞാൽ ഉറൂബ് അറിയോ? ഉറൂബ് സമയം നാട്ടിലെ പള്ളിയിൽ എപ്പോഴും 6 ആണ് മഗരിബ് ഉണ്ടാകുക. അവരാ മഗരിബിന് മഗരിബ് 6 ഒപ്പിച്ചു വെക്കുന്നതാണ്. അപ്പം അവിടെ പോയി നിന്നാൽ രണ്ടാൾ മേലെ നിന്ന് വരും. അപ്പൊ ആ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും, ഒരാൾ പള്ളിയിൽ കയറും, മറ്റേ ആൾ നേരെ നടന്നു പോകും. അപ്പൊ ആ നടന്നു പോകുന്ന ആക്കങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ പിശാചിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ദുർമന്ത്രം ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം അവിടെ പിശാചിനെ ആരാധിക്കുന്നതാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇത് വന്നു പോകുന്നുണ്ട്. അപ്പൊ അത് വലിയ വലിയ കുറ്റങ്ങളായിട്ട് വലിയ ഇതാവുമ്പോൾ അലമഹദിലേക്കും വ്യാപനിയാതമല്ലാത്ത ദുശൈത്താൻ എന്ന് പറയുന്നതിന്റെ ഇത് നമ്മളോടായിരിക്കും പിന്നെ അവിടെ പറയാം.
أعوذ بالله من الشيطان الرجيم
أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم
اعلموا شديد العقاب وأن الله غفور رحيم
اعلموا أن الله شديد العقاب وأن الله غفور رحيم
ما على الرسول إلا البلاغ يعلم ما تبدون وما تكتمون
والله يعلم ما تبدون وما تكتمون
قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث
قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث
قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث
قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث
فاتقوا الله يا لعلكم تفلحون
فاتقوا الله يا أولي الألباب لعلكم تفلحون
يا أيها الذين آمنوا لا تسألوا عن أشياء
قد سألها قوم من قبلكم ثم أصبحوا بها كافرين